عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين
آج اللہ تعالیٰ کی فضل سے جماعت
ഇന്ന് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ബ്രിട്ടനിലെ വാർഷിക സമ്മേളനം ആരംഭിക്കുകയാണ്. നടപടിക്രമമനുസരിച്ച് വൈകുന്നേരമാണ് ഉദ്ഘാടനം ചെയ്യപ്പെടുക എങ്കിലും യഥാർത്ഥത്തിൽ ഈ ജുമ ആ ജൽസയുടെ ഒരു ഭാഗം തന്നെയാണ്. ഇത് തന്നെയാണ് ഉദ്ഘാടനവും. അതിനാൽ ഇതിനെ സംബന്ധിച്ച് ഞാൻ ചില കാര്യങ്ങൾ പറയുന്നതാണ്. ഹദ്രത്ത് മസീഹി മൗഊദ് അലൈഹിസ്സലാത്തു വസലാം ജലസയുടെ അടിസ്ഥാന ഉദ്ദേശ്യമായി പറയുന്നത് ദൈവിക ജ്ഞാനത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുന്ന ജമാഅത്ത് തയ്യാറാകുക എന്നതാണ്. ദൈവഭയം അവരിൽ ജനിക്കുന്നതിനു വേണ്ടിയാണ്. പരിത്യാഗവും ദൈവഭക്തിയും അവരിൽ സംജാതമാകുന്നതിനു വേണ്ടിയാണ്. ദൈവഭയത്തിന്റെ ശീലം അവരിൽ ഉണ്ടാകുന്നതിനു വേണ്ടിയാണ്. പരസ്പര സ്നേഹവും മമതയും അവരിൽ ഉണ്ടാകുന്നതിനു വേണ്ടിയാണ്. എളിമയിലും പരസ്പര സൗഹാർദ്ദത്തിലും ഉന്നത നിലവാരം കരസ്ഥമാക്കുന്നവരായി തീരുന്നതിനു വേണ്ടിയാണ്. സാഹോദര്യത്തിന്റെ മാതൃകകളായിക്കൊണ്ട് റുഹമാ ഉബൈനഹും എന്നതിന്റെ മാതൃകകളായി തീരുന്നതിനു വേണ്ടിയാണ്. വിനയവും ശാലീനതയും അവരുടെ അടയാളമാകുന്നതിനു വേണ്ടിയാണ്. സത്യസന്ധതയിൽ സമാനതകളില്ലാത്ത ഉന്നത നിലവാരം നാട്ടുന്നതിനു വേണ്ടിയാണ്. ഇസ്ലാമിന്റെ സന്ദേശം ലോകത്തിന്റെ കോണുകളോളം എത്തിക്കുന്നതിനുള്ള ആവേശം അവരിൽ ഉണ്ടാക്കുന്നതിനു വേണ്ടിയാണ്. അതിനുവേണ്ടി ജീവനും ധനവും സമയവും അഭിമാനവും ത്യജിക്കുന്നതിനായി എപ്പോഴും സന്നദ്ധനായിരിക്കുന്നതിനു വേണ്ടിയാണ്. അതിനാൽ ഇന്നിവിടെ സമ്മേളിച്ചിരിക്കുന്ന നാം ഓരോരുത്തരും ആത്മപരിശോധന നടത്തേണ്ടതാണ്. യാത്രാക്ലേശങ്ങൾ സഹിച്ചാണ് നാം ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത്. ഇന്നീ കാലഘട്ടത്തിൽ യാത്രക്കുള്ള സൗകര്യങ്ങൾ ലഭ്യമാണെങ്കിലും പ്രകൃതം അത്തരത്തിലുള്ളതാണ്. അതിനാൽ വഴിയിലെ ബുദ്ധിമുട്ടുകൾ, യാത്രയിലെ പ്രയാസങ്ങൾ, യാത്രയുടെ ഒരു അനുഭവം ഏതായാലും ഹൃദയത്തിൽ സംജാതമാക്കുന്നു. യാത്രയിലെ പ്രയാസങ്ങളുടെ അവസ്ഥയിൽ പരിവർത്തനം ഉണ്ടായിരിക്കുന്നു. എന്നിരുന്നാലും യാത്ര യാത്ര തന്നെയാണ്. അതിനാൽ ജലസയിൽ പങ്കെടുക്കാനായി എത്തിയിട്ടുള്ളവർ ഇക്കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതാണ്. നാം ഹദ്രത്ത് മസീഹി മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അഭിലാഷങ്ങളെ മാനിച്ചുകൊണ്ട് ജലസയുടെ ഈ ലക്ഷ്യങ്ങളെ പൂർത്തീകരിക്കുന്നുണ്ടോ? ഈ മൂന്ന് ദിവസങ്ങളിലുള്ള ജലസയുടെ പരിപാടികളിൽ പങ്കെടുക്കുന്ന എല്ലാവരും തന്നെ ഈ കാര്യങ്ങൾ തങ്ങളുടെ മുന്നിൽ വെക്കേണ്ടതാണ്. അപ്പോൾ മാത്രമേ നാം ജലസയിൽ പങ്കെടുക്കുന്നതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണെന്നതിലേക്ക് ശ്രദ്ധ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ മാത്രമേ ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം സ്ഥാപിക്കാൻ ആഗ്രഹിച്ച ജമാഅത്ത് സ്ഥാപിതമാവുകയുള്ളൂ. അപ്പോൾ മാത്രമേ ലോകത്ത് ഒരു ആത്മീയ വിപ്ലവത്തിന് കാരണമാകുന്ന പരിവർത്തനം പ്രകൃതങ്ങളിൽ സംജാതമാകുകയുള്ളൂ. നമ്മുടെ കർമ്മങ്ങളെയും ചിന്തകളെയും ഈയൊരു നിലവാരത്തിലേക്ക് നാം എത്തിക്കുന്നില്ല എങ്കിൽ ജലസയിൽ പങ്കെടുക്കുന്നത് വ്യർത്ഥവും ഫലശൂന്യവുമാകുന്നു. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, വന്നിരുന്ന് സുഹൃത്തുക്കളുമായി ഗപ്പടിച്ച് സമയം കളയുന്ന, അങ്ങാടിയിൽ പോയി ഫാലൂദയും പക്കവടയും കഴിക്കുന്ന, അല്ലെങ്കിൽ ചായയോ ജ്യൂസോ കാപ്പിയോ കുടിക്കുന്ന ഒരു ഭൗതിക മേളയല്ല ഇത്. അല്ലെങ്കിൽ പാകിസ്ഥാന്റെയോ ഇന്ത്യയുടെയോ വസ്തുക്കൾ വാങ്ങുന്നു. കാരണം ഇവയെല്ലാം തന്നെ ജലസയുടെ ദിനങ്ങളിൽ ഒരു സ്ഥലത്ത് നിന്ന് തന്നെ ലഭ്യമാകുന്നു. അതുകൊണ്ട് അത് പ്രയോജനപ്പെടുത്തുന്നു. മറ്റു ചിലർ പറയുന്നു, ഞങ്ങൾ ഒരു വർഷത്തേക്കുള്ള റേഷൻ, അതായത് പരിപ്പും അരിയും തുടങ്ങിയവ ജലസയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോകുന്നു. കാരണം അവയെല്ലാം ഇവിടെ നല്ലതും താരതമ്യേന വിലക്കുറവിലും ലഭിക്കുന്നു. അല്ലെങ്കിൽ കൂടുതൽ തർക്കിക്കേണ്ടി വരുന്നില്ല. അഥവാ ഉദ്ദേശം ഇതാണെങ്കിൽ ജലസയിൽ പങ്കെടുക്കുന്നതിന്റെ പ്രതിഫലം പാഴാക്കിക്കളഞ്ഞു. ഇവയെല്ലാം തന്നെ കുറഞ്ഞ വിലയിൽ അങ്ങാടിയിൽ നിന്നും ലഭിക്കുന്നതാണ്. ഇവിടെ വരുന്നവർ ഈ ഭൗതിക ഭക്ഷണത്തളിക കരസ്ഥമാക്കുന്നതിന് വേണ്ടിയല്ല വരുന്നത്, വരേണ്ടതുമല്ല. പ്രത്യുത മറ്റൊരു അങ്ങാടിയിലും ലഭിക്കാത്ത ആത്മീയ ഭക്ഷണത്തളികയ്ക്ക് വേണ്ടിയാണ് വരുന്നതും വരേണ്ടതും. ഇന്ന് അതൊരു അമൂല്യമായ നിധിയാണ്. അത് ആത്മീയ വിശപ്പും ദാഹവും മാത്രമല്ല ശമിപ്പിക്കുന്നത്, മറിച്ച് യഥാർത്ഥത്തിൽ ഇതിൽ നിന്നും അനുഗ്രഹം കരസ്ഥമാക്കുന്ന ഓരോരുത്തരെയും ദരിദ്രരിൽ നിന്ന് ധനികരാക്കുന്നു. പിന്നീട് ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം നൽകി അനുഗ്രഹിച്ച ഈ നിധി ജലസയുടെ ദിനങ്ങളിൽ വ്യത്യസ്ത പരിപാടികളിലൂടെ വിതരണം ചെയ്യുന്ന ഈ നിധി കരസ്ഥമാക്കി കഴിഞ്ഞാൽ ഒരു യഥാർത്ഥ അഹമ്മദിയെ മറ്റുള്ളവരുടെ വിശപ്പും ദാഹവും ദാരിദ്ര്യവും അകറ്റുന്നതിനുള്ള ഹേതുവാക്കി മാറ്റുന്നു. അതിനാൽ ഓരോ അഹമ്മദിയുടെയും പങ്കെടുക്കുന്ന എല്ലാവരുടെയും കടമ, അഥവാ അവരുടെ ചിന്തയിൽ എന്തെങ്കിലും ന്യൂനതയുണ്ടായിട്ടുണ്ടെങ്കിൽ ജലസയുടെ യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള അറിവും ബോധവും ഉണ്ടായിരുന്നില്ല എങ്കിൽ ഇപ്പോൾ തങ്ങളുടെ ചിന്തയെ ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അഭിലാഷത്തിനനുഗുണമാക്കി മാറ്റി ജലസയിൽ നിന്നും പരിപൂർണ പ്രയോജനം എടുക്കുന്നതിനായി പരിശ്രമിക്കേണ്ടതാണ്. ജൽസയിൽ പങ്കെടുക്കുന്നവരെ കുറിച്ചും ജമാഅത്തിനെ കുറിച്ചുമുള്ള ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആഗ്രഹത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ പറയുന്നതാണ്. എങ്ങനെയുള്ള അഹമ്മദിയെയാണ് ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ആഗ്രഹിച്ചിരുന്നത്? ജമാഅത്തിന്റെ നിലവാരം എങ്ങനെയുള്ളതായിരിക്കണം? ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വാക്കുകൾ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട്, മുഴുവൻ വാക്കുകളും ആ മഹാത്മാവിന്റേതല്ല എങ്കിലും സംക്ഷിപ്തമായി ഞാൻ പ്രതിപാദിക്കുന്നതാണ്, ജൽസയിൽ പങ്കെടുക്കുന്നവർക്ക് വേണ്ടി ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞിട്ടുള്ള നിർദ്ദേശങ്ങൾ. അത് മനുഷ്യജീവിതത്തിന്റെ ഇഹവും പരവും ശരിയാക്കുന്നതിനുള്ള, ജാമ്യമായി തീരുന്നതിനുള്ള പ്രവർത്തന രൂപരേഖയാണ്. നിശ്ചയമായും അള്ളാഹു ഭയഭക്തി സ്വായത്തമാക്കിയവരോടും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരോടൊപ്പം ആകുന്നു എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, തഖ്വയിലല്ലാതെ മറ്റൊന്നിലും തന്നെ അള്ളാഹു സംതൃപ്തനാകുന്നതല്ല. അള്ളാഹുവിനെ തൃപ്തനാക്കുക എന്നതാണ് ഒരു വിശ്വാസിയുടെ ഉദ്ദേശമെന്നിരിക്കെ തഖ്വയിലൂടെ ചരിക്കുകയല്ലാതെ അതിന് മറ്റൊരു മാർഗവുമില്ല. തഖ്വ എന്താണ്? ഏതെല്ലാം മാർഗങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ടാണ് മനുഷ്യനെ തഖ്വ കരസ്ഥമാക്കാൻ സാധിക്കുക? ഒരു അഹമ്മദീ മുസ്ലിമിന് തഖ്വയിലൂടെ ചരിക്കുന്നത് അനിവാര്യമായത് എന്തുകൊണ്ടാണ്? അതിനെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് ആ മഹാത്മാവ് പറയുന്നു, ജമാഅത്ത് അംഗങ്ങൾ തഖ്വയിലൂടെ ചരിക്കേണ്ടതിന്റെ കാരണം അവരുടെ ബന്ധം ദൈവനിയോഗിതനെന്ന് വാദിക്കുന്ന ഒരു വ്യക്തിയുമായിട്ടാണ്. അദ്ദേഹത്തിൽ അനുസരണ പ്രതിജ്ഞ ചെയ്തവരാണ്. ഇതിൽ പ്രവേശിക്കുന്നവർ മുൻപ് മുഴുകിയിരുന്ന ഭൗതികതയിൽ നിന്നും അകപ്പെട്ടിരുന്ന സർവ തിന്മകളിൽ നിന്നും മോചനം കരസ്ഥമാക്കുമ്പോഴാണ് ഈ ദൈവനിയോഗിതന്റെ അനുസരണ പ്രതിജ്ഞയിൽ പങ്കുചേരുന്നവർക്കായുള്ള പ്രയോജനം കരസ്ഥമാകുന്നത്. തഖ്വയിൽ പദമൂന്നിയാലല്ലാതെ തിന്മകളിൽ നിന്നുള്ള മോചനം സാധ്യമല്ല. മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം ഒരു ഉദാഹരണം നൽകിക്കൊണ്ട് പറയുന്നു, ആരെങ്കിലും രോഗിയാവുകയാണെങ്കിൽ രോഗം നിസാരമോ ഗുരുതരമോ ആകട്ടെ, ചികിത്സിക്കുന്നില്ല എങ്കിൽ ചിലപ്പോൾ ചികിത്സ സ്വയം വേദനാജനകമാകുന്നു, എന്നാലും ചെയ്യേണ്ടി വരുന്നു. കാരണം അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ വിഷമം വർദ്ധിച്ചുകൊണ്ടേ പോകുന്നു, ആരോഗ്യം ലഭിക്കില്ല. പറയുന്നു, മുഖത്ത് കറുത്ത പാട് ഉണ്ടാകുമ്പോൾ അത് വളർന്ന് വളർന്ന് മുഴുവൻ മുഖത്തെയും കറുത്തതാക്കുമോ എന്ന ചിന്ത അധികരിക്കുന്നു. പലപ്പോഴും അങ്ങനെ സംഭവിക്കുന്നു. എന്റെ പക്കലും പലരും വരാറുണ്ട്, അത് പ്രഭാവം ചെലുത്തുന്നുണ്ട്, അവർക്ക് ചിന്തയുണ്ടാകുന്നു. പറയുന്നു, അതേപോലെ തന്നെ അത് നിസാര തിന്മയെ നിങ്ങൾ നിസാരമായി കാണരുത്, ഇത് തഖ്വയിൽ നിന്നും ദൂരപ്പെടുത്തുന്നു, പിന്നീട് ഈ ചെറിയ തിന്മ വലിയ പാപമായി മാറുന്നു, ഹൃദയത്തെ ഇരുണ്ടതാക്കി മാറ്റുന്നു. അതിനാൽ ചിന്തിക്കുക, ധാരാളം ചിന്തിക്കുക. പറയുന്നു, അല്ലാഹു റഹീമും കരീമുമാണെന്നതുപോലെ തന്നെ ഖഹാറും മുൻതക്കിമുമാകുന്നു. ഒരു ജമാഅത്തിന്റെ വാദവും സംസാരവും പലതാണെന്നും അവരുടെ പ്രവർത്തനം അതിനനുസരിച്ചല്ല എന്നും അവൻ കാണുമ്പോൾ അവന്റെ കോപം അധികരിക്കുന്നു. അതുകൊണ്ട് തങ്ങളുടെ പ്രവർത്തനങ്ങൾ നേരെയാക്കുന്നതിനു വേണ്ടി ഓരോ അഹമ്മദിയും പ്രയത്നിക്കേണ്ടതാണ്. ആ മഹാത്മാവ് പറഞ്ഞത് വളരെ വലിയൊരു മുന്നറിയിപ്പാണ്. ഈ ദിനങ്ങളിൽ ധാരാളം ദുആ ചെയ്യുക. ദുആകൾക്കുള്ള അവസരവും അല്ലാഹു ഒരുക്കി തന്നിട്ടുണ്ട്. അല്ലാഹു യഥാർത്ഥത്തിൽ അവൻ ആഗ്രഹിക്കുന്നത് പോലെ നമ്മെ ആക്കട്ടെ. ഇന്ന് മുസ്ലിങ്ങളുടെ അവസ്ഥ നാം കാണുമ്പോൾ നമ്മുടെ ഏതെങ്കിലും അയോഗ്യതയാലോ ദുഷ്കർമ്മങ്ങളിലോ ക്ഷുഭിതനായിക്കൊണ്ട് അല്ലാഹു നമ്മെ അവന്റെ കോപത്തിന് പാത്രമാക്കുന്നവരാക്കുമോ എന്ന ഭയം അധികരിക്കുന്നു. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം ഉദാഹരണമായി പറഞ്ഞു, ദുഷ്കർമ്മങ്ങൾ ആരംഭിക്കുമ്പോൾ, വാക്കുകളിലും കർമ്മങ്ങളിലും വൈരുദ്ധ്യം ആരംഭിക്കുമ്പോൾ വിശ്വാസികൾ എന്ന് പറയുന്നവരെ അല്ലാഹു നിഷേധികൾ മുഖേന ശിക്ഷിക്കുന്നു. പറയുന്നു, പലപ്പോഴും മുസ്ലിങ്ങൾ നിഷേധികളാൽ ശിക്ഷിക്കപ്പെട്ടു എന്നതിന് ചരിത്രം സാക്ഷിയാണ്. ചങ്കേസ് ഖാനും ഹലാക്കു ഖാനും മുസ്ലിങ്ങളെ നശിപ്പിക്കുകയുണ്ടായി. അല്ലാഹു മുസ്ലിങ്ങൾക്ക് സഹായത്തിന്റെയും സഹകരണത്തിന്റെയും വാഗ്ദാനം നൽകിയിട്ടുണ്ട്. പറയുന്നു, അതിനു കാരണമിതാണ്, നാവ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് വിളിച്ചു പറയുന്നു, എന്നാൽ ഹൃദയം മറ്റെവിടേക്കോ ആകുന്നു. കർമ്മങ്ങൾ ഭൗതികതയിൽ മുങ്ങിയിരിക്കുന്നു. അതിനാൽ നാം വളരെയധികം ഭയപ്പെടേണ്ടതാണ്. നാമും എപ്പോഴും ആത്മപരിശോധന ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ്. ഔദാര്യം ചെയ്തുകൊണ്ട് അല്ലാഹു കാലഘട്ടത്തിന്റെ പരിഷ്കരണത്തിനായി ഈ കാലഘട്ടത്തിലെ മാർഗദർശകനെയും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യപ്രേമിയെയും നിയോഗിച്ചിരിക്കുന്നു. പിന്നീട് നമ്മിൽ കൂടുതൽ ഔദാര്യം ചെയ്തുകൊണ്ട് ആ കാലഘട്ടത്തിന്റെ നിയോഗിതനെ വിശ്വസിക്കുന്നതിനുള്ള സൗഭാഗ്യവും നൽകി. അഥവാ നാം നമ്മുടെ ശ്രദ്ധ അല്ലാഹുവിലേക്ക് തിരിക്കുന്നില്ല എങ്കിൽ അല്ലാഹു അങ്ങനെ ആക്കാതിരിക്കട്ടെ. നാമും വാക്കിലും പ്രവൃത്തിയിലും വൈരുദ്ധ്യം വെച്ച് പുലർത്തുന്നവർക്കായി നിർണയിച്ചിട്ടുള്ള പ്രകൃതി നിയമത്തിന്റെ ആട്ടുകല്ലിൽ അരക്കപ്പെടുന്നതാണ്. പറയുന്നു, നിങ്ങൾ സ്വയം പരിശോധിക്കുക, അല്ലാഹുവിന്റെ ഭയം എത്രത്തോളം ഉണ്ടെന്ന് നോക്കുക. വാക്കും പ്രവൃത്തിയും എത്രത്തോളം പരസ്പരം സാമ്യത പുലർത്തുന്നതാണെന്ന് നോക്കുക. വാക്കും പ്രവൃത്തിയും ഒന്നുമല്ല എന്ന് കാണുന്നുവെങ്കിൽ ഭയപ്പെടേണ്ടതാണ്. പറയുന്നു, വാക്കുകൾ എത്ര തന്നെ പരിശുദ്ധമാണെങ്കിലും അശുദ്ധ ഹൃദയത്തിന് അല്ലാഹുവിന്റെ ദൃഷ്ടിയിൽ യാതൊരു വിലയുമില്ല. മറിച്ച് അല്ലാഹു പ്രകോപിതനാകുന്നതാണ്. പറയുന്നു, എന്റെ അടുക്കൽ വന്നിട്ടുള്ളത് ബീജാവാപം നടത്തുന്നതിന് വേണ്ടിയിട്ടാണെന്ന് എന്റെ ജമാഅത്ത് മനസ്സിലാക്കുക. അതിലൂടെ അവർ ഫലഭൂയിഷ്ഠമായ വൃക്ഷമാകുന്നതിന് വേണ്ടി. അതിനാൽ എല്ലാവരും സ്വന്തം അന്തരാളം എപ്രകാരമാണെന്നതിലും ബാഹ്യാവസ്ഥ എപ്രകാരമാണെന്നതിലും ചിന്തിക്കുക. പറയുന്നു, നമ്മുടെ ജമാഅത്തും നാവിൽ ഒന്നും ഹൃദയത്തിൽ മറ്റൊന്നുമാണെങ്കിൽ അല്ലാഹു അങ്ങനെ ആക്കാതിരിക്കട്ടെ. പര്യവസാനം ശുഭകരമായിരിക്കില്ല. പറയുന്നു, ഒരു ജമാഅത്ത് ഹൃദയം കൊണ്ട് ശൂന്യവും നാവുകൊണ്ട് വാദങ്ങൾ ചെയ്യുന്നതായി അല്ലാഹു കാണുമ്പോൾ അവൻ സ്വാശ്രയനാണ്, അവൻ ആരെയും വകവെക്കില്ല. പറയുന്നു, ചരിത്രത്തിൽ കണ്ണോടിക്കുക, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ എത്തുക, ബദർ യുദ്ധത്തിന്റെ രൂപം കൺമുമ്പിൽ കൊണ്ടുവരിക. ബദർ യുദ്ധ വിജയം പ്രവചിക്കപ്പെട്ടിരുന്നു, എല്ലാ വിജയങ്ങളുടെയും പ്രതീക്ഷയുണ്ടായിരുന്നു, എല്ലാ നിലയിലുള്ള വിജയങ്ങളെയും പ്രതീക്ഷിച്ചിരുന്നു. എന്നിട്ടും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞ് യാചിച്ചുകൊണ്ട് ദുആ ചെയ്യുമായിരുന്നു. ഹദ്രത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തഅൻഹു ചോദിച്ചു, എല്ലാ തരത്തിലുള്ള വിജയത്തിന്റെ വാഗ്ദാനമുണ്ടായിരിക്കെ യാചിക്കേണ്ട ആവശ്യമെന്താണ്? ഈ വേദനയോടും അസ്വസ്ഥതയോടും കൂടി ദുആ ചെയ്യേണ്ട ആവശ്യമെന്താണ്? നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവൻ നിരാശ്രയനാണ്, ദൈവിക വാഗ്ദാനത്തിൽ എന്തെങ്കിലും ഗോപ്യമായ നിബന്ധന ഉണ്ടാകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിലനാട്ടിയ തഖ്വയുടെ സ്ഥാനത്തിന്റെ മാതൃകയാണിത്. അഥവാ ഇതേ ഭയവും ഭക്തിയും മുന്നിൽ വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ കരസ്ഥമാക്കുന്നതിനായി പരിശ്രമിച്ചു കൊണ്ടിരുന്നാൽ ഇൻഷാല്ലാ താല വിജയം നമ്മുടേതായിരിക്കും. വാക്കും പ്രവൃത്തിയും ഒന്നാകുന്നവരാണ് വിജയിക്കുക. ഹലാക്കു ഖാന്റെയും ചങ്കേസ് ഖാന്റെയും ഉദാഹരണങ്ങൾ വിവരിച്ചുകൊണ്ട് ഹദ്രത്ത് മസീഹ് മൗദ് അലൈഹി സ്വലാത്തു വസ്സലാം പരാമർശിച്ച മുസ്ലിങ്ങളുടെ അവസ്ഥ ഇന്നും നാം കണ്ണോടിക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കുന്നതാണ്. മുസ്ലിങ്ങളുടെ ശക്തികൾ ക്ഷയിച്ചു, അന്യരുടെ പ്രവർത്തന മാർഗത്തെ അവലംബിക്കുന്നു, ഖുർആനിക അധ്യാപനങ്ങളെ വിസ്മരിച്ചിരിക്കുന്നു, സ്വന്തം രാഷ്ട്രത്തിൽ സ്വന്തം സിംഹാസനത്തിൽ ഇരിക്കുന്നതിനായി മുസ്ലിം എന്ന് പറയപ്പെടുന്നവരെ അങ്ങേയറ്റം ദ്രോഹിക്കുന്നു, പൊതുജനം നിഷ്കരണം വധിക്കപ്പെടുന്നു, തങ്ങളുടെ സിംഹാസനം സുരക്ഷിതമായി തീരുമെന്ന് ധരിക്കുന്നു. ഇവരുടെ ശുഭാപ്തി വിശ്വാസമാണിത്. ദ്രോഹത്തിന്റെ ശിക്ഷയും ഇവർക്ക് ലഭിക്കുന്നതാണ്, ഇവരുടെ സിംഹാസനവും നഷ്ടപ്പെടുന്നതാണ്. പൊതുജനങ്ങളുടെ പേരിൽ ഭരണം നടക്കുന്ന രാഷ്ട്രങ്ങളിലൂടെയും അവസ്ഥ ഇതുതന്നെയാണ്. അവരും അക്രമത്തിന്റെ പോളിസിയെയാണ് പ്രാവർത്തികമാക്കുന്നത്. തൽഫലമായി സ്വന്തം ശക്തിയെയാണ് ദുർബലമാക്കുന്നത്. അറിഞ്ഞോ അറിയാതെയോ മുസ്ലിങ്ങൾ ബലഹീനത കാരണം മുസ്ലിങ്ങൾ ബലഹീനരാകണം, ബലഹീനരായിരിക്കേണ്ടതാണ് എന്ന അന്യരുടെ ശത്രുക്കളുടെ ആഗ്രഹത്തെയാണ് പൂർത്തിയാക്കുന്നത്. മുസ്ലിങ്ങളുടെ മാധ്യമങ്ങളെ അന്യർ അധീനപ്പെടുത്തിയിരിക്കുന്നു. അല്ലാഹു മുസ്ലിങ്ങൾക്ക് ബുദ്ധി നൽകുന്നതിന് വേണ്ടിയും ദുആ ചെയ്യുക. ഏതായിരുന്നാലും ഞാൻ പറഞ്ഞു വന്നിരുന്നത്, ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ജമാഅത്തിന്റെ ഏത് നിലവാരത്തെയാണ് കാണാൻ ആഗ്രഹിച്ചിരുന്നത്, അതിനുവേണ്ടി എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് നൽകിയിരുന്നത് എന്നതാണ്. അതുപോലെ ഈ നിലവാരം കരസ്ഥമാക്കുന്നതിനുള്ള യഥാർത്ഥ അടിസ്ഥാനം ഭയഭക്തി തന്നെയാണ്. ഈ വിഷയത്തെ കൂടുതൽ വിശദമാക്കുകയാണ്. പറയുന്നു, നാം ഭയഭക്തിയിലും പരിശുദ്ധിയിലും എത്രത്തോളം അഭിവൃദ്ധിപ്പെട്ടിട്ടുണ്ട് എന്നത് എപ്പോഴും പരിശോധിക്കേണ്ടതാണ്. പറയുന്നു, ഇതിന്റെ അളവുകോൽ ഖുർആൻ ആകുന്നു. അല്ലാഹു മുത്തഖിങ്ങളുടെ ലക്ഷണങ്ങളിൽ ഒന്നായി പറഞ്ഞിട്ടുള്ളത്, അവരെ ഭൗതിക ലോകത്തിലെ വെറുക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് സ്വതന്ത്രനാക്കി അവന്റെ പ്രവൃത്തികളുടെ സ്വയം സംരക്ഷകനായി മാറുന്നു എന്നതാണ്. പറയുന്നു, വമയ്യത്തഖില്ലാഹ വജഅലഹു മഖ്റജൻ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അല്ലാഹുവിനെ ഭയപ്പെടുന്നവർക്ക് എല്ലാ വിപത്തുകളിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതിനുള്ള മാർഗം അല്ലാഹു ഒരുക്കിക്കൊടുക്കുന്നു. അവന്റെ സങ്കല്പത്തിൽ പോലും ഇല്ലാത്ത മാർഗത്തിലൂടെ അവന്റെ ജീവിത വിഭവത്തിനുള്ള മാർഗങ്ങൾ ഒരുക്കിക്കൊടുക്കുന്നു. പറയുന്നു, അല്ലാഹു മുത്തഖിയെ നിഷ്ഫലമായ ആവശ്യങ്ങളുടെ ആശ്രിതനാക്കുന്നില്ല എന്നതും മുത്തഖിയുടെ ഒരു അടയാളമാകുന്നു. ഒരു വ്യാപാരി പൊതുവിൽ ധരിക്കുന്നത് ചതിയും കളവുമില്ലാതെ അയാളുടെ വ്യാപാരം നടക്കില്ലെന്നാണ്. അതിനാൽ വഞ്ചനയെ അയാൾ ഉപേക്ഷിക്കുന്നില്ല, കളവ് പറയാൻ നിർബന്ധിതനാണെന്നത് പ്രകടിപ്പിക്കുന്നു. എന്നാൽ ഇതൊരിക്കലും ശരിയല്ല. അല്ലാഹു സ്വയം മുത്തഖിയുടെ സംരക്ഷകനായിത്തീരുന്നു. ഇത്തരത്തിൽ സത്യത്തിനു വിരുദ്ധമായി പ്രവർത്തിക്കുന്നതിന് നിർബന്ധിതനാകുന്ന അവസരങ്ങളിൽ നിന്ന് അവനെ സംരക്ഷിക്കുന്നു. പറയുന്നു, ഓർക്കുക, അല്ലാഹുവിനെ ആരെങ്കിലും ഉപേക്ഷിച്ചാൽ അല്ലാഹുവും അവനെ ഉപേക്ഷിക്കുന്നു. കാരുണ്യവാനായ അല്ലാഹു ഉപേക്ഷിച്ചാൽ നിശ്ചയമായും ഷെയ്ത്താൻ തന്റെ ബന്ധം അവനുമായി ഉറപ്പിക്കുന്നതാണ്. അതിനാൽ ഒരഹമ്മദി തന്റെ സത്യത്തിന്റെ നിലവാരം നിലനാട്ടാൻ ശ്രമിക്കേണ്ടതാണ്. എല്ലായിടത്തും എല്ലാ നിലയിലും, ഉദാഹരണമായി ഇക്കാലത്ത് ധാരാളം അഹമ്മദികൾ ജീവിത മാധ്യമങ്ങൾ തേടി യൂറോപ്പിലേക്ക് എത്തുന്നുണ്ട്. ചിലപ്പോൾ ചിലർ തെറ്റായ വിവരണങ്ങളും നൽകുന്നു. എന്നാൽ സത്യം പറയുകയാണെങ്കിൽ, പാകിസ്ഥാനിലെ അഹമ്മദികളുടെ അവസ്ഥ വിവരിച്ചുകൊണ്ട് അപ്പീൽ ചെയ്യുകയാണെങ്കിലും പ്രഭാവമുണ്ടാകുന്നതാണ്. ഞാൻ ആരോടെല്ലാമാണോ സത്യമായ വിവരണങ്ങൾ നൽകാൻ പറഞ്ഞത്, വക്കീലുമാരെ കഥയുണ്ടാക്കാൻ വിടാതെ സത്യം പറയണമെന്ന് പറഞ്ഞത്, ഇത് നിങ്ങളുടെ വികാരങ്ങളും അനുഭവങ്ങളുമാണ്. അവരുടെ കേസ് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ വിജയിക്കുകയാണുണ്ടായത്. പാകിസ്ഥാനി അഹമ്മദികൾക്കുമേൽ അക്രമവും നടക്കുകയാണ്, തീർച്ചയായും നടക്കുന്നുണ്ട്, അതിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ അക്രമം അതിന്റെ പാരതമ്യയിലെത്തിയിരിക്കുന്നു. എന്നാൽ ഈ അക്രമങ്ങളുടെ കഥ സത്യത്തിന്റെ രൂപത്തിൽ തെറ്റായ കാര്യങ്ങളെ അവതരിപ്പിക്കാതെ കേൾപ്പിക്കുകയും പിന്നീട് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുകയും ചെയ്യുകയാണെങ്കിലും ലക്ഷ്യം കരസ്ഥമാകുന്നു. ഈ സമുദായത്തിൽ സഹതാപത്തിന്റെ വികാരം എന്തായാലും ഉണ്ട്, ഭൂരിഭാഗം പേരിലുമുണ്ട്. അതിന്റെ ഫലമായി ഇവർ സഹായിക്കുന്നു. അതിനാൽ എല്ലാ അവസരങ്ങളിലും നമ്മുടെ സത്യത്തിന്റെ നിലവാരം ഉയർത്താൻ നാം പരിശ്രമിക്കേണ്ടതാണ്. പിന്നീട് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം ജമാഅത്തിനെ ഉപദേശിച്ചുകൊണ്ട് പറയുന്നു, മനുഷ്യ നന്മയുടെ രണ്ട് ഭാഗങ്ങളാണുള്ളത്, ഒന്ന് കടമയുടേതും രണ്ടാമത്തേത് ഐച്ഛികമായതിന്റെയും. അല്ലാഹുവിനോടുള്ള ബാധ്യതയുമായി ബന്ധപ്പെട്ട കടമകൾ കൂടാതെ സമസൃഷ്ടികളോടുള്ള ബാധ്യതയുടെ ഉദാഹരണങ്ങളും ആ മഹാത്മാവ് നൽകുകയുണ്ടായി. അതിലും നിർബന്ധ കടമയും ഐച്ഛിക കടമയുമുണ്ട്. ആ നിർബന്ധ കടമകളിലായി പറയുന്നു, ഉദാഹരണമായി കടം വീട്ടുക, കടം വാങ്ങിയാൽ അത് വീട്ടേണ്ടത് അവന്റെ നിർബന്ധ കടമയാകുന്നു. അല്ലെങ്കിൽ നന്മയ്ക്ക് പകരമായി നന്മ ചെയ്യുക എന്നത് ഒരു മുസ്ലിമിന്, അഹമ്മദി മുസ്ലിമിന് നിർബന്ധ കടമയാണ്. പറയുന്നു, ഈ നിർബന്ധ കടമകൾ കൂടാതെ ഓരോ നന്മയോടൊപ്പവും ഐച്ഛിക കർമ്മങ്ങളുമുണ്ട്. അതായത് ഒരാളുടെ അവകാശത്തിൽ നിന്ന് അധികമായുള്ള നന്മ, നന്മ ചെയ്തതിന് പകരം ചെയ്തു, കടം വാങ്ങി അത് വീട്ടി. ഇത് നിർബന്ധമാണ്. എന്നാൽ ഇതിന്റെ ഐച്ഛികമെന്ന് പറയുന്നത് അധികമായി കുറച്ച് നൽകുക എന്നതാണ്. പ്രവാചകന്മാരെപ്പോഴും ഈ ചര്യയാണ് പ്രാവർത്തികമാക്കിയിട്ടുള്ളത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക നമ്മുടെ മുന്നിലുണ്ട്. അങ്ങന്ന് ഏറ്റവും അധികമായി അത് പ്രാവർത്തികമാക്കിയിരുന്നു. പറയുന്നു, ഒരു ഔദാര്യത്തിന് പകരമായി ഔദാര്യം ചെയ്യുന്നത് കൂടാതെ വീണ്ടും ഔദാര്യം ചെയ്യുന്നത് നഫലാകുന്നു. ആരെങ്കിലും ഒരാൾക്ക് ഔദാര്യം ചെയ്താൽ ഔദാര്യം ചെയ്തുകൊണ്ട് തന്നെ അതിന് പകരം വീട്ടാവുന്നതാണ്, വീട്ടേണ്ടതാണ്. ഇത് നിർബന്ധ കടമയാണ്. ഔദാര്യത്തിന് പകരം ഔദാര്യം തന്നെയാണെന്ന് അള്ളാഹുവാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഔദാര്യത്തെക്കാൾ കൂടുതലായി ഔദാര്യം ചെയ്യുമ്പോഴാണ് ഈ നിർബന്ധ കടമയിൽ നഫലുണ്ടാകുന്നത്. പറയുന്നു, അങ്ങനെയാകുമ്പോൾ ഇത് നിർബന്ധ കടമയെ പൂർത്തിയാക്കുന്ന കർമ്മങ്ങളാകുന്നു, കൂടുതൽ പ്രതിഫലത്തിന് അർഹനാക്കുന്നു. പറയുന്നു, ഹദീസ് അനുസരിച്ച് അള്ളാഹു ഈ അവസ്ഥ കരസ്ഥമാക്കുന്നവരുടെ കയ്യും കാലുമായി തീരുന്നു. അള്ളാഹു പറയുന്നു, അവർ സംസാരിക്കുന്ന നാവായി ഞാൻ മാറുന്നു. അതായത് അവരുടെ എല്ലാ വാക്കുകളും പ്രവൃത്തികളും അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുന്നതിനുള്ള അസ്വസ്ഥത കാരണത്താൽ അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിന്റേതായി മാറുന്നു. അള്ളാഹുവിന്റെ അനിഷ്ടത്തിന് കാരണമാകുന്ന ഒരു പ്രവൃത്തിയും തന്നെ അവരിൽ നിന്നും ഉണ്ടാകുന്നതല്ല. ഈ ഒരു ടാർഗറ്റാണ് ബയ്യത്തിന് ശേഷം ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം നമുക്ക് നൽകിയിരിക്കുന്നത്. ഈ ടാർഗറ്റ് കരസ്ഥമാക്കുന്നതിനായി നമ്മുടെ സർവ കഴിവുകളെയും വിനിയോഗിക്കുമ്പോഴാണ് ബയ്യത്തിന്റെ അവകാശം നൽകുന്നവരായി നാം മാറുകയുള്ളൂ. മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, ഇത് കരസ്ഥമാക്കുന്നതിനായി പരിശ്രമിക്കേണ്ടി വരുന്നതാണ്. ഒറ്റ രാത്രിയിൽ ഈ പദവി കരസ്ഥമാകുകയില്ല. അതിനുവേണ്ടി ശാരീരിക ആവേശങ്ങളിൽ നിന്നും പരിശുദ്ധരാകേണ്ടതുണ്ട്. ശരീരേച്ഛകളെ ഉപേക്ഷിച്ച് അള്ളാഹുവിന്റെ ഇംഗിതത്തിനനുഗുണമായി നീങ്ങേണ്ടതുണ്ട്. തന്റെ ഒരു കർമ്മവും തന്നെ നിഷിദ്ധമായതാകാതിരിക്കുവാൻ ശ്രമിക്കേണ്ടതുണ്ട്. മറിച്ച് അള്ളാഹുവിന്റെ ഇംഗിതത്തിനനുഗുണമായി തീരേണ്ടതാണ്. ഇങ്ങനെയാകുമ്പോൾ നിത്യനെയുള്ള ധാരാളം പ്രയാസങ്ങളിൽ നിന്ന് മനുഷ്യൻ രക്ഷപ്പെടുന്നതാണ്. അള്ളാഹുവിന്റെ തൃപ്തിക്ക് വിരുദ്ധമായി എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് ജനങ്ങൾ പ്രയാസത്തിലകപ്പെടുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. അന്നേരം അവർ അള്ളാഹുവിന്റെ തൃപ്തിക്ക് കീഴിൽ വരുന്നില്ല, മറിച്ച് തങ്ങളുടെ വികാരത്തിനടിമപ്പെട്ടവരായിരിക്കും ഇങ്ങനെ പ്രവർത്തിക്കുന്നത്. ഉദാഹരണമായി കോപത്താൽ കേസുണ്ടാകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കുന്നു. കോടതി കയറി ഇറങ്ങേണ്ട അവസ്ഥ വരുന്നു, ജയിലിൽ പോകേണ്ടി വരുന്നു. എന്നാൽ ദൈവിക ഗ്രന്ഥത്തിന്റെ ഇച്ഛയ്ക്ക് വിരുദ്ധമായി ഒന്നും തന്നെ ചെയ്യുന്നതല്ല എന്ന് തീരുമാനിക്കുന്നവർ എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിന് അനുഗുണമായിരിക്കണം എന്ന് കരുതുന്നവർക്ക് പറയുന്നു, അള്ളാഹുവിന്റെ ഗ്രന്ഥം തിന്മകളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുള്ള മാർഗം പറഞ്ഞുകൊടുക്കുന്നു. അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ ഉപേക്ഷിച്ചുകൊണ്ട് സ്വന്തം വികാരത്തിന് അടിമപ്പെടാൻ ശ്രമിച്ചാൽ നഷ്ടം സംഭവിക്കുന്നതാണ്. അതിനാൽ ദൈവനിയോഗിതന്റെ ബയ്യത്തു ചെയ്തതിനു ശേഷം ആത്മപരിശോധന നടത്തേണ്ടതാണ്. നമുക്ക് അനിവാര്യമാണ്. എല്ലാ കാര്യങ്ങളിൽ ദൈവിക ഗ്രന്ഥത്തിന്റെ അഭിപ്രായമാണോ സ്വന്തം അഭിപ്രായമാണോ ആരായുന്നത് എന്ന് നോക്കേണ്ടതുണ്ട്. നമ്മുടെ മനസ്സ് ദൈവിക ഗ്രന്ഥത്തിന്റെ അഭിപ്രായത്തെ പ്രാവർത്തികമാക്കുന്നില്ലെന്ന് നമ്മെ തടയുകയാണെങ്കിൽ നാം സ്വയം ചിന്തിക്കേണ്ടതാണ്. ജലസയുടെ ഈ ദിനങ്ങളിൽ പ്രത്യേകിച്ച് നാം ദുറൂദിലും ഇസ്തിഗ്ഫാറിലും ഊന്നൽ നൽകേണ്ടതാണ്. നാം നമ്മുടെ പരിഷ്കരണത്തിലേക്ക് കൂടുതലായി ചായുന്നവരാകുന്നതിനു വേണ്ടി നമ്മുടെ ആഗ്രഹങ്ങളെയും വികാരങ്ങളെയും അള്ളാഹുവിന്റെ ആഗ്രഹങ്ങൾക്കും കൽപ്പനകൾക്കും അനുഗുണമാക്കുന്നതിനു വേണ്ടിയുള്ള പരിശ്രമവും ദുആയും ചെയ്യുക. നാം ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ബയ്യത്തിന്റെ ബാധ്യത നിറവേറ്റുന്നവരായി മാറുന്നതിനു വേണ്ടി ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ജമാഅത്തിന് ഉന്നത നിലവാരം കരസ്ഥമാക്കുന്നതിനായി നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളെല്ലാം പരാമർശിക്കുക അസാധ്യമാണ്. ആ മഹാത്മാവിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു സുപ്രധാന കാര്യത്തെ നാം സ്വായത്തമാക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുന്നതിനായി നാം മുന്നേറിക്കൊണ്ടിരിക്കുന്നതാണ്. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, രാത്രികളിൽ എഴുന്നേറ്റുകൊണ്ട് ദുആ ചെയ്യുക. അള്ളാഹു നിങ്ങൾക്ക് സ്വന്തം മാർഗം കാണിച്ചിരുന്നതാണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കളും ഘട്ടം ഘട്ടമായാണ് ശിക്ഷണം കരസ്ഥമാക്കിയത്. ആദ്യത്തിൽ അവർ എങ്ങനെയായിരുന്നു? ഒരു കൃഷിക്കാരന്റെ ബീജാവാപം പോലെയായിരുന്നു. പിന്നീട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ജലസേചനം നടത്തി, അവർക്ക് വേണ്ടി ദുആ ചെയ്തു. വിത്ത് നല്ലതായിരുന്നു, ഭൂമി ഉത്തമവും. അതിനാൽ ഈ ജലസേചനത്താൽ നല്ല പ്രതിഫലം ലഭിച്ചു. ഹുസൂർ അലൈഹിസ്സലാം നടക്കുന്നതുപോലെ അവരും നടന്നു. അവർ പകലിനെയോ രാത്രിയോ പ്രതീക്ഷിച്ചിരുന്നില്ല. നിങ്ങൾ സത്യഹൃദയത്തോടുകൂടി തൗബ ചെയ്യുക, തഹജ്ജുദിനായി എഴുന്നേൽക്കുക, ദുആ ചെയ്യുക, ഹൃദയത്തെ നേരെയാക്കുക, ദൗർബല്യത്തെ ഉപേക്ഷിക്കുക, അള്ളാഹുവിന്റെ തൃപ്തിക്കനുസരിച്ച് തങ്ങളുടെ വാക്കും പ്രവൃത്തിയും ആക്കി തീർക്കുക. ഈ ഉപദേശത്തെ ആവർത്തിക്കുന്നവരിലും പ്രാവർത്തിക രൂപത്തിൽ ദുആ ചെയ്യുന്നവരിലും പ്രാവർത്തിക രൂപത്തിൽ അള്ളാഹുവിന് മുമ്പിൽ അർത്ഥിക്കുന്നവരിലും അള്ളാഹു അനുഗ്രഹിക്കുന്നതാണെന്ന് ദൃഢമായും വിശ്വസിക്കുക. അവരുടെ ഹൃദയത്തിൽ പരിവർത്തനം ഉണ്ടാകുന്നതാണ്. അള്ളാഹുവിൽ നിന്ന് നിരാശരാകരുത്. പറയുന്നു, ചിലർ പറയുന്നു, ഞങ്ങൾക്ക് വലിയാകേണ്ടതുണ്ടോ? ദുഃഖം തന്നെ, അവർ അല്പം പോലും വിലമതിക്കുന്നില്ല. മനുഷ്യന് അള്ളാഹുവിന്റെ വലിയാകേണ്ടത് തന്നെയാണ്. അവൻ നേർമാർഗത്തിൽ ചലിക്കുകയാണെങ്കിൽ അള്ളാഹുവും അവന്റെ അടുത്തേക്ക് വരുന്നതാണ്. പിന്നീട് ഒരിടത്ത് അവനുമായി കൂടിക്കാഴ്ച നടക്കുന്നു. അള്ളാഹുവിലേക്കുള്ള അവന്റെ ചലനം പതുക്കെയാണെങ്കിലും അതിന് വിപരീതമായി അള്ളാഹുവിന്റെ ചലനം വളരെ വേഗതയിലായിരിക്കും. വല്ലദീന ജാഹദു ഫീനാ ലനഹദിയന്നഹും സുബുലന എന്ന വചനം അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ആരാണോ എന്നെ സംബന്ധിച്ച് പരിശ്രമിച്ചത്, നാം അവർക്ക് നിശ്ചയമായും നമ്മുടെ മാർഗത്തിലേക്ക് വഴി നടത്തുന്നതാണ്. പറയുന്നു, ഞാൻ ഇന്ന് ഉപദേശിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓർത്തുവെക്കുക. മോക്ഷപ്രാപ്തി ഇതിലാണുള്ളത്. അള്ളാഹുവിനോടും സൃഷ്ടികളോടുമുള്ള നിങ്ങളുടെ കാര്യങ്ങൾ കേവലം ദൈവതൃപ്തിക്ക് വേണ്ടി മാത്രമുള്ളതായിരിക്കണം. അതിലൂടെ നിങ്ങൾ വആഖിറിന മിൻഹും ലമ്മ യൽഹഖു ബിഹിം എന്നതിന്റെ സാക്ഷ്യപത്രമാകണം. നമുക്ക് ജലസയുടെ ഈ ദിനങ്ങൾ കരസ്ഥമായിരിക്കുന്നു. ഇതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് റമദാൻ കഴിഞ്ഞുപോയി. അതിൽ നാം അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുന്നതിനായി പരിശ്രമിക്കുകയുണ്ടായി. ജലസയുടെ ദിവസങ്ങളിൽ അറിവിനും ശിക്ഷണത്തിനും വേണ്ടി ഖുർആന്റെയും ഹദീസിന്റെയും സുന്നത്തിന്റെയും വെളിച്ചത്തിൽ നാം കാര്യങ്ങൾ കേൾക്കുന്നതാണ്. അള്ളാഹുവിന്റെ അസ്തിത്വത്തെ കുറിച്ചുള്ള അറിവിലും അവനുമായി ബന്ധം സ്ഥാപിക്കുന്നതിലുള്ള ശ്രദ്ധയിലും ധാരാളം പേർക്ക് വർധനവുണ്ടാകുന്നതാണ്. ഈ അറിവിനോടൊപ്പം നമുക്ക് നമ്മുടെ കർമ്മങ്ങളെയും പരിപോഷിപ്പിച്ചു കൊണ്ടുപോകേണ്ടതിന്റെ ആവശ്യമുണ്ട്. എന്താണോ കരസ്ഥമാക്കിയത് അതിനെ സൂക്ഷിക്കുകയും അതിൽ നിന്നും പ്രയോജനമെടുക്കുകയും ചെയ്യേണ്ടതിന്റെ ആവശ്യമുണ്ട്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും സ്ഥിരതയുടെയും കൃത്യനിഷ്ഠതയുടെയും ആവശ്യമുണ്ട്. ഈ ജലസയെയും ഈ അനുഗ്രഹങ്ങളെ സ്വായത്തമാക്കുന്നതിനുള്ള ദൈവ അനുഗ്രഹമായി നാം മനസ്സിലാക്കേണ്ടതാണ്. അള്ളാഹു നമുക്കതിനുള്ള തൗഫീക്ക് നൽമാറാട്ടെ. സംവിധാനപരമായും ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ജൽസ സാലാനയിലേക്ക് വരുന്ന സമയത്തും പോകുന്ന സമയത്തും കാറിൽ വരുന്നവർ കാർ പാർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിന്ന് ജൽസയിലേക്ക് വരുന്ന സമയത്തും ജൽസാഗാഹിൽ നിന്ന് തിരിച്ചു പോകുമ്പോഴും ജൽസാഗാഹിൽ നിന്ന് ദൂരെയാണ് പാർക്കിംഗ്. അവിടെ പാർക്ക് ചെയ്ത് ബസ്സിലായിരിക്കും വരിക. പിന്നീട് ഇവിടെ നിന്നും ബസ്സിൽ തന്നെയായിരിക്കും തിരിക്കുകയും ചെയ്യുക. അതിനാൽ വരുമ്പോഴും പോകുമ്പോഴും പാർക്കിംഗ് ചെയ്യുന്ന സമയത്തും യാതൊരു തരത്തിലുമുള്ള തിക്കും തിരക്കും ഉണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. വ്യവസ്ഥാപിതമായ നിലയിൽ വരിവരിയായി നീങ്ങേണ്ടതാണ്. അതേപോലെ ജൽസ ഗാഹിലേക്ക് പ്രവേശിക്കുമ്പോഴും ചെക്കിങ്ങും സ്കാനറും വെച്ചിട്ടുള്ള സ്ഥലത്ത് അവിടെയും ശ്രദ്ധിക്കേണ്ടതാണ്. വരിവരിയായി ക്രമപ്രകാരം ഓരോരുത്തരായി വരേണ്ടതാണ്. വരി മുറിച്ചാൽ സംവിധാനം താറുമാറാകുന്നു, പിന്നീട് കാലതാമസവും ഉണ്ടാകുന്നു, അപ്പോൾ പരാതിയും വർദ്ധിക്കും. അങ്ങനെ നിങ്ങളുടെ സമയം പാഴായി പോകുന്നതാണ്, സംഘാടകർക്കും ബുദ്ധിമുട്ടിന് കാരണമായി തീരുന്നതാണ്. അതേപോലെ സാധനങ്ങൾ പരിശോധിക്കുമ്പോൾ ചിലർ പരാതിപ്പെടുന്നു, ചില പരാതികൾ എനിക്കും ലഭിച്ചിട്ടുണ്ട്. അത് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. ഇത് നിങ്ങളുടെ ഗുണത്തിന് വേണ്ടിയാണ്. എല്ലാ ജൽസയിലും ഞാൻ ശ്രദ്ധ ക്ഷണിക്കുന്നത് പോലെ ജൽസയിൽ പങ്കെടുക്കുന്ന എല്ലാവരും, ജൽസയിൽ ഇരിക്കുന്ന എല്ലാ പുരുഷന്മാരും സ്ത്രീകളും തങ്ങളുടെ ചുറ്റുപാടിനെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് സുരക്ഷയുടെ ഏറ്റവും വലിയ സംവിധാനമാണ്. ഇതിപ്പോൾ അഹമ്മദി ജമാഅത്തിൽ മാത്രമാണുള്ളത്. അഥവാ നാം സൂക്ഷ്മതയുള്ളവരായിക്കൊണ്ട് എല്ലായിടവും വീക്ഷിക്കുകയാണെങ്കിൽ ഇത് ലോകത്തുള്ള മറ്റെവിടെയും കാണാൻ സാധിക്കില്ല. ഇത് അഹമ്മദി ജമാഅത്തിന്റെ സവിശേഷതയാണ്. അതിനാൽ ഇക്കാര്യത്തിൽ ഒരിക്കലും അലസരാകരുത്. ആരുടെയെങ്കിലും സംശയാസ്പദമായ ചലനത്തെക്കുറിച്ച് സംഘാടകരെ അറിയിക്കേണ്ടതാണ്. എവിടെയെങ്കിലും സഞ്ചിയോ ബാഗോ കിടക്കുന്നതായി കണ്ടാൽ ഡ്യൂട്ടിക്കാരെ അറിയിക്കുക. ജലസയുടെ തീയതികൾ ഇത്തവണ വ്യത്യസ്തമായതുകൊണ്ട് രാത്രി ടെന്റുകളിലോ താമസ സ്ഥലങ്ങളിലോ കഴിച്ചുകൂട്ടുന്നവർ തണുപ്പ് കൂടുതൽ അനുഭവപ്പെടുന്ന കാരണത്താൽ ചിലരുടെ ആരോഗ്യം ദുർബലമായിരിക്കും. അങ്ങനെയുള്ളവർ ചൂടിനുള്ള വസ്ത്രം ധരിച്ചുറങ്ങുക. ഇവിടെ റസായിയുടെ സംവിധാനമുണ്ട്, അതും പ്രയോജനപ്പെടുത്തുക. കൊണ്ടുവന്നിട്ടില്ലാത്തവർ ഒന്ന് രണ്ട് വർഷമാണ് ഈ നിർബന്ധിതാവസ്ഥ ഉണ്ടാകുക. അതിനുശേഷം ഇൻഷാല്ലാ ജൽസ അതിന്റെ സമയത്ത് തന്നെ നടക്കുന്നതാണ്. ജോലിക്കാരോട് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അവരുടെ ബാധ്യത എന്താണെന്നത്. അതിഥികളുടെ ആതിഥേയത്വത്തിന്റെ അവകാശം നൽകുക. എല്ലാ വിഭാഗവും എന്നത്തെയും പോലെ പ്രതിഫലേച്ഛ കൂടാതെ സേവനം ചെയ്യുക. വൃത്തിയെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ടോയ്ലറ്റിനെ സംബന്ധിച്ച് ധാരാളം പരാതികൾ ലഭിക്കാറുണ്ട്. പൊതുവിൽ കാണപ്പെടുന്നില്ല എങ്കിലും ചില പ്രത്യേക പ്രകൃതങ്ങൾ അല്പം പോലും മാലിന്യം സഹിക്കില്ല. അതുകൊണ്ട് വൃത്തിയായി സൂക്ഷിക്കേണ്ടത് സംഘാടകരുടെ ജോലിയാണെന്നുള്ളിടത്ത് ജനങ്ങളും ഉപയോഗശേഷം വൃത്തിയാക്കി പുറത്തേക്ക് വരേണ്ടതാണ്. അതിനുവേണ്ടി ഇത്തവണ പ്രത്യേക ടീം തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. അതിനാൽ ഇൻഷാല്ലാ ഉത്തമമായ സംവിധാനം ഉണ്ടായിരിക്കുന്നതാണ്. എന്നിരുന്നാലും വൃത്തിയാക്കുന്നതിനുള്ള സംവിധാനം ഉണ്ടായിരിക്കേണ്ടതാണ്. ഓർക്കുക, വൃത്തി നിസ്സാര കാര്യമല്ല, വിശ്വാസത്തിന്റെ ഭാഗമാണെന്നാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഒരു വിശ്വാസി എല്ലാ നിലയിലും തന്റെ വിശ്വാസത്തിന്റെ നിലവാരത്തെ ഉയർത്താൻ പരിശ്രമിക്കേണ്ടതാണ്. ഏറ്റവും പ്രധാനമായി മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ ജമാഅത്ത് അംഗങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയുണ്ടായി, നമസ്കാരങ്ങളിലും നഫലുകളിലും ദുആകളിലും കൂടുതൽ ഊന്നം നൽകുക. ഈ ദിനങ്ങളിൽ പ്രത്യേകിച്ചും ദുറൂദിലേക്കും നഫലുകളിലേക്കും ദുആകളിലേക്കും കൂടുതൽ ശ്രദ്ധ ചെലുത്തുക. ഇവിടെ തങ്ങുന്നവർക്ക് ജമാഅത്തായ തഹജ്ജുദിനുള്ള സംവിധാനം ഇവിടെയുണ്ട്. വീടുകളിൽ തങ്ങുന്നവർ അവിടെ തഹജ്ജുദിനുള്ള സംവിധാനം ഒരുക്കുക. അല്ലാഹു ഇസ്ലാമിന്റെയും അഹമ്മദിയത്തിന്റെയും പുരോഗതിയുടെ അസാധാരണ ദൃശ്യം നമുക്ക് കാണിച്ചു തരുന്നതിന് വേണ്ടി പാകിസ്ഥാനി അഹമ്മദികളെയും ദുആയിൽ പ്രത്യേകം ഓർക്കുക. ഞാൻ പറഞ്ഞതുപോലെ അവരിൽ അക്രമം അങ്ങേയറ്റം എത്തിയിരിക്കുന്നു. ഇന്നലെയും അവിടെ ഒരു ഷഹാദത്തുണ്ടായിട്ടുണ്ട്. മറ്റൊരു വ്യക്തിക്ക് നേരെയും വെടിവെപ്പുണ്ടായി, എന്നാൽ അള്ളാഹു അദ്ദേഹത്തെ സംരക്ഷിച്ചു. മറ്റ് സ്ഥലങ്ങളിലുമുള്ള അഹമ്മദികളെയും എവിടെയെല്ലാം അക്രമങ്ങൾക്കിരയാകുന്നുണ്ടോ അവരെയും ദുആയിൽ ഓർക്കുക. അള്ളാഹു എത്രയും പെട്ടെന്ന് ഈ അക്രമികളെ പിടിക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കട്ടെ. ലോകം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യദാസനെ തിരിച്ചറിയുന്നവരായി മാറട്ടെ. ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു ഷഹാദത്ത് ഉണ്ട്. ആ ഷഹീദിന്റെ ജനാസ ഗായിബ് നമസ്കരിക്കുന്നതാണ്. അതോടൊപ്പം മറ്റു ചില ജനാസയും നമസ്കരിക്കുന്നതാണ്. ഈ ഷഹീദ് ബഹുമാന്യ റാവ് അബ്ദുൽ ഗഫാർ സാഹിബ് ആണ്. അദ്ദേഹം മുഹമ്മദ് തഹസീൻ സാഹിബിന്റെ മകനാണ്. സെപ്റ്റംബർ 6, 2012 ഷഹീദായത്. ഒരു സ്കൂളിലാണ് ജോലി ചെയ്തിരുന്നത്, ചാക്കിവാട എന്ന സ്ഥലത്ത്. അവിടെ നിന്ന് വൈകുന്നേരം പഠിപ്പിച്ചതിന് ശേഷം 5 മണിക്ക് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. വീട്ടിലേക്ക് മടങ്ങുന്നതിനായി പുറപ്പെട്ട് ബസ്സിൽ യാത്ര ചെയ്തപ്പോൾ 2 അജ്ഞാത ബൈക്ക് യാത്രക്കാർ അദ്ദേഹത്തിന് നേരെ നിറയൊഴിച്ചു. തൽഫലമായി 2 വെടി അദ്ദേഹത്തിന് ഏൽക്കുകയുണ്ടായി. ഒന്ന് തോളിലും മറ്റേത് കഴുത്തിന്റെ പിന്നിൽ തറച്ച് തലയിലൂടെ പുറത്തു വന്നു. സംഭവ സ്ഥലത്ത് തന്നെ ഷഹീദായി. ഇന്നാലില്ലാഹി വൈനാലഹി റാജിഊൻ. ഷഹാദത്ത് സമയത്ത് അദ്ദേഹത്തിന്റെ പ്രായം 42 വയസ്സായിരുന്നു. 2012 ജനുവരി മുതൽ ഷഹീദ് മർഹൂം വസിയത്ത് ചെയ്തതാണ്. വസിയത്തിന് അംഗീകാരം ലഭിച്ചിട്ടില്ല എങ്കിലും വസിയത്തിന് ചന്ത നൽകിയിരുന്നു. സെയിം അൻസാറുള്ള ഹൽക്കി ആയിരുന്നു. സെക്രട്ടറി ഹുസ്നി തഹരീഖാത്ത് ആയിരുന്നു. വളരെ ആത്മാർത്ഥയുള്ള അഹമ്മദിയായിരുന്നു. നല്ല സ്വഭാവവും ദവത്ത് ഇലല്ലായിൽ നല്ല ആവേശമുള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിനും കുടുംബത്തിനും ജമാഅത്തുമായി സുദൃഢ ബന്ധമായിരുന്നു. സൽ സ്വഭാവിയും എല്ലാവരോടും ഇണങ്ങുന്ന പ്രകൃതമുള്ള വ്യക്തിയും ആയിരുന്നു. ധാരാളം ദുആ ചെയ്തിരുന്നു വ്യക്തിയുമായിരുന്നു. ഖിലാഫത്തുമായി ഗഹനമായ സ്നേഹമായിരുന്നു. ഏത് ആഹ്വാനങ്ങളിലും പങ്കെടുക്കുന്നതിൽ എപ്പോഴും മുൻമന്തിയിലായിരുന്നു. 1995 വിവാഹം നടന്നത് സാദിയ കുൽസും സാഹിബ നദ്രാന അബ്ദുൾ ഗഫാർ സാഹിബുമായി. 2 ആൺമക്കളും 2 പെൺമക്കളുമാണുള്ളത്. 1988 മുബാഹലിയുടെ ഫലമായി സിയാഉൽ ഹക്കിന്റെ പര്യവസാനം കണ്ടുകൊണ്ടാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും ബൈഅത്ത്. അവരുടെ മാതാപിതാക്കൾ അതിനു മുമ്പേ അഹമ്മദികളായിരുന്നു. അവർ മുഖേന ഈ കുടുംബാംഗങ്ങളിൽ അഹമ്മദിയത്തിന്റെ പരിചയം കൂടുതൽ വർദ്ധിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ സഹോദരി പറയുന്നു, ഞാൻ 8 വർഷം മുമ്പ് സ്വപ്നത്തിൽ കണ്ടു അദ്ദേഹത്തിന് വെടിയേറ്റിരിക്കുന്നു, മരിച്ചിരിക്കുന്നു. എന്നാൽ അടുത്ത് എന്നപ്പോൾ കണ്ടത് ജീവനുള്ളതായിട്ടാണ്. നിശ്ചയമായും ഇത് അദ്ദേഹത്തിന് ലഭിക്കേണ്ട ഷഹാദത്തിന്റെ സ്ഥാനമായിരുന്നു. അള്ളാഹു ഉളമരപ്പെടുത്തുന്നത് അവർ മരിക്കുന്നില്ല, അവരെ മരിച്ചവർ എന്ന് പറയരുത് എന്നാണ്. അതുപോലെ അദ്ദേഹത്തിന്റെ മകളും ഭാര്യയും ഒരു സ്വപ്നം കണ്ടിരുന്നു. അതും അദ്ദേഹത്തിന്റെ ഷഹാദത്തുമായി ബന്ധപ്പെട്ടതാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ ഈ സ്വപ്നം അദ്ദേഹത്തെ കേൾപ്പിച്ചപ്പോൾ, ഞാൻ ഷഹീദാവുകയാണെങ്കിൽ നീ കരയരുതെന്ന് അവരെ താക്കീത് ചെയ്തു. അതുപോലെ അദ്ദേഹത്തെ അറിയുന്നവർ പറയുന്നു, ഞായറാഴ്ച അഹമ്മദിയ ഹാൾ കറാച്ചിയിൽ മീറ്റിംഗ് ആയിരുന്നു. വീട്ടിൽ മടങ്ങിയെത്തി വഴിയിൽ മറ്റ് സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു, മരണം എല്ലാവർക്കും വരുന്നതാണ്, എന്നാൽ എന്റെ ആഗ്രഹം അള്ളാഹു എനിക്ക് ഷഹാദത്തിന്റെ മരണം നൽകട്ടെ എന്നാണ്. അള്ളാഹു ഷഹീദ് മർഹൂമിന്റെ പദവി ഉയർത്തിക്കൊണ്ടിരിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ഒരു മകൻ റബ്വ ജാമി അഹമ്മദിയയിൽ പഠിക്കുന്നുണ്ട്. 2ാമത്തവൻ 10ാം ക്ലാസ്സിലാണ്. 14 വയസ്സുണ്ട്. 10 വയസ്സുള്ള പെൺകുട്ടിയും 7 വയസ്സുള്ള പെൺകുട്ടിയുമുണ്ട്. ഇവരുടെ തലമുറകളിലും എപ്പോഴും ഖിലാഫത്തിനുള്ള കൂറ് നിലനിൽക്കുമാറാകട്ടെ. 2ാമത്തെ ജനാസ ഗായിബ് ഞാൻ നമസ്കരിക്കുന്നത് ബഹുമാന്യ സാഹിബ് സാദി ഖുദ്സിയ ബേഗം സാഹിബായുടേതാണ്. സയ്യദ നവാബ് അമ്മത്തുൽ ഹഫീസ് ബേഗം സാഹിബയുടെയും ഹദ്രത്ത് നവാബ് ദുല്ലെ ഖാൻ സാഹിബിന്റെയും മകളാണ്. 1927 ജൂണിൽ ജനിച്ചു. സെപ്റ്റംബർ 1 താഹിർ ഇൻസ്റ്റിറ്റ്യൂട്ട് റബുവിൽ വെച്ച് വഫാത്തായി. ഇന്നാലില്ലാഹി വൈനാലഹി റാജിഊൻ. കുട്ടിക്കാലം കാദിയാലാണ് കഴിച്ചുകൂടിയത്. നല്ല ദീനി ചുറ്റുപാടിലാണ് കഴിഞ്ഞുകൂടിയത്. അവിടെ വളരുകയും അവിടെ വിദ്യാഭ്യാസം കരസ്ഥമാക്കുകയും ചെയ്തു. വിഭജന സമയത്ത് അന്ന് അവർക്ക് 20 വയസ്സായിരുന്നു. കാദിയാനിൽ നിന്ന് ഹിജ്റത്ത് ചെയ്ത് ലാഹോറിലെത്തി. കാദിയാനിൽ നാസ്രാത്തിലും ലജ്നയിലും സേവനം അനുഷ്ഠിച്ചിരുന്നു. ഇവിടെ വന്ന ശേഷവും സേവനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇവർ മിർസ ഗുലാം ഖാദിർ ഷഹീദിന്റെ മാതാവായിരുന്നു. അവർ എഴുതുന്നു തന്റെ വിഷയത്തിൽ, അത് പരാമർശിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ഞാൻ കരുതുന്നു. പറയുന്നു, ഗുലാം ഖാദിർ സാഹിബിന്റെ ഷഹാദത്തിന് ശേഷം ഒരു പഴയ മടങ്ങിയ കടലാസ് എന്റെ മുന്നിലുണ്ട്. എനിക്ക് ഓർമ്മയില്ല, 12-15 വർഷം പഴക്കമുള്ളതാണ്. അതിൽ ഒരു ദുആ എഴുതിയിരുന്നു. അതിനെ ഞാൻ കവിതയാക്കാൻ ശ്രമിച്ചിരുന്നു. ഞാൻ ഒരു കവിയത്രിയല്ല, വികാരത്തിനടിപ്പെട്ട് പറയാൻ ശ്രമിച്ചു, എന്നാൽ പറയാൻ കഴിഞ്ഞില്ല. ആ ദുആയുടെ 1-2 വരികൾ എഴുതുന്നു. പരസ്പരം നക്ഷത്രങ്ങളെ പോലെ ആകാശത്ത് പരസ്പരം മത്സരിച്ച് അവർ ശോഭയാൽ പ്രകാശിക്കുന്നു. അവരുടെ തലമുറകളിൽ അഭിമാനിതർ ജനിക്കട്ടെ. എന്റെ ഈ അപേക്ഷ പ്രിയപ്പെട്ടവനെ സ്വീകരിക്കണമേ. പറയുന്നു, ഇത് പദ്യത്തിന്റെ പ്രാസമൊപ്പിച്ചുള്ള വരികളല്ല, എങ്കിലും എന്റെ ഹൃദയ വികാരങ്ങളാൽ നിറഞ്ഞതാണ്. ഞാൻ എഴുതിയതെല്ലാം ഗദ്യരൂപത്തിൽ ഇപ്രകാരമാകുന്നു: അള്ളാഹുവേ, എന്റെ മടിത്തട്ട് പരിപാലിച്ചത് നിനക്ക് വേണ്ടി സമർപ്പിതമാകട്ടെ എന്നതാണ്. എപ്പോഴുമുള്ള എന്റെ ദുആ, അള്ളാഹുവേ, സമയമാകുമ്പോൾ കുട്ടിയെ സമർപ്പിക്കുന്നതിലെ തടസ്സത്തിൽ നിന്നും ഒഴിച്ചു നിർത്തേണേ. നാദാ, നിന്റെ അനുമതിയില്ലായെങ്കിൽ ആഗ്രഹത്തിന്റെ യഥാർത്ഥ്യം ഒന്നും തന്നെയില്ല. നിന്റെ കൽപ്പനയില്ലാതെ ആർക്കും ആരുടെയും ആഗ്രഹം പൂർത്തിയാക്കുക സാധ്യമല്ല. അള്ളാഹുവേ, എന്റെ ദുആ കേൾക്കേണേ. മകൻ പരസ്പരം ഒന്നിനൊന്ന് മികച്ച നിലയിൽ പ്രശോഭിതമാകട്ടെ. ആകാശത്തെ നക്ഷത്രങ്ങളെ പോലെ തിളങ്ങട്ടെ. അവരുടെ തലമുറകളിൽ നിന്ന് ബഹുമാന്യരായ കൂറുള്ളവർ ജനിക്കട്ടെ. എന്റെ അനുഗ്രഹമാണ്, സ്വീകരിക്കുന്നവൻ നീയാണ്. പറയുന്നു, ഖാദിറിന്റെ കുർബാനയുടെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എന്റെ പഴയ കടലാസുകളിൽ നിന്ന് ഈ ദുആ ലഭിച്ചു. ഞാൻ എന്ത് വികാരത്താലാണ് ചെയ്തതെന്ന് അള്ളാഹുവിനറിയാം. അത് സ്വീകരിക്കപ്പെടുകയും ചെയ്തു. കുറച്ചു നേരത്തേക്ക് എന്റെ ഹൃദയം വിറങ്ങലിച്ചു. അള്ളാഹു, ഞാൻ ഇവന് വേണ്ടി ജീവന്റെ കുർബാനിന് ആവശ്യപ്പെട്ടത്. അകത്തളങ്ങളിൽ നിന്ന് മാതൃത്വം പറഞ്ഞു, അള്ളാഹുവേ, ചെറുപ്രായത്തിൽ അവനിൽ നിന്നോ എന്നിൽ നിന്നോ ഈ കുർബാനി സ്വീകരിക്കരുത്, ദീർഘായുസ് നൽകണം എന്ന് ദുആയിൽ മുഴുകുകയും ചെയ്തു. എന്റെ ദുആ സ്വീകരിക്കപ്പെട്ടു കഴിഞ്ഞു എന്ന് എനിക്കറിയില്ലായിരുന്നു. യുവത്വത്തിൽ അള്ളാഹു ഈ കുർബാനി സ്വീകരിക്കാൻ ആഗ്രഹിച്ചിരുന്നു. യുവത്വത്തിൽ തന്നെ എന്റെ കുട്ടിയെ എന്നിൽ നിന്നെടുക്കുന്നതാണെന്ന തീരുമാനം ആയി കഴിഞ്ഞിരുന്നു. എത്ര വലിയ കുർബാനിയാണോ അത്ര വലിയ പ്രതിഫലം ലഭിക്കുന്നു. ഏതായാലും മകന്റെ ഷഹാദത്തിൽ വളരെയധികം ക്ഷമ കൈക്കൊണ്ടു. നാം സ്വയവും അതിന് സാക്ഷിയാണ്. വളരെ സഹനത്തോടും ധൈര്യത്തോടും എല്ലാം സഹിച്ചു. അനുശോചനം അറിയിക്കുന്നതിനായി ഞാൻ അവരുടെ അടുത്ത് ചെന്നപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് അവർ ഷഹീദ് ഖാദിറിന്റെ നന്മകളെ കുറിച്ച് പറഞ്ഞു. വളരെ ധൈര്യം കാണിച്ചു. എഴുത്തു മുഖേന ഞാനുമായി ബന്ധപ്പെടുമായിരുന്നു. അവസാനം എനിക്കെഴുതിയ കത്തിലും ഇതേ വാക്കായിരുന്നു: അള്ളാഹു എനിക്കും എന്റെ സന്താനങ്ങൾക്കും തഖ്‌വ നൽകട്ടെ, ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദുആകളുടെ അവകാശിയാക്കട്ടെ, ആ മഹാത്മാവിന്റെ തലമുറയുടെ അവകാശങ്ങൾ നൽകുന്നവരാക്കട്ടെ. ഈ ദുആ അവരുടെ എല്ലാ സന്തതികളിലും എല്ലാ കുടുംബങ്ങളിലും പൂർത്തിയാക്കട്ടെ. ഞാൻ പറഞ്ഞതുപോലെ അവർ ഖാദിർ ഷഹീദിന്റെ മാതാവായിരുന്നു. തന്റെ മകൻ വഖഫാകണമെന്ന് ആഗ്രഹിച്ചിരുന്നു. മകൻ ഖാദിർ ഷഹീദ് ജീവിതം വഖഫ് ചെയ്തിരുന്നു. ഷഹാദത്തിന്റെ പദവി കരസ്ഥമാക്കുകയും ചെയ്തു. ഖാദിർ ഷഹീദിനോട് ഇവർക്ക് വളരെയധികം സ്നേഹമുണ്ടായിരുന്നു. വീട്ടിൽ എല്ലായിടത്തും അദ്ദേഹത്തിന്റെ ഫോട്ടോ വെച്ചിരുന്നു. ഖാദിർ ഷഹീദിന്റെ ജനാദ എടുത്തപ്പോൾ ധൈര്യം പ്രകടിപ്പിച്ചുകൊണ്ട് കരയാതെ ഇതായിരുന്നു പറഞ്ഞത്: ജസാക്കല്ലാ ഖാദിർ. അതായത്, അവരുടെ മകൻ ഖാദിർ വലിയ പദവി നൽകിയിരിക്കുന്നു. ഷഹീദിന്റെ മാതാവ് എന്ന് പറയപ്പെട്ടു. അവരുടെ ആഗ്രഹം പൂർത്തിയായി. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ, പദവികൾ ഉയർത്തുമാറാകട്ടെ. അവരുടെ ഭർത്താവ് മിർസ സാഹിബ്സാദ മിർസ മജീദ് അഹമ്മദ് സാഹിബ് രോഗിയാണ്, വൃദ്ധനുമാണ്. അള്ളാഹു അദ്ദേഹത്തിനും ക്ഷമയും ധൈര്യവും നൽകട്ടെ. ഇവിടെ സന്താനങ്ങൾക്ക് ഞാൻ പറഞ്ഞതുപോലെ നന്മ നിലനിർത്തുന്നതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഇപ്പോൾ നമസ്കരിക്കുന്ന മറ്റൊരു ജനാസ ബഹുമാന്യ ചൗധരി നസീർ അഹമ്മദ് സാഹിബ് മുൻ അമീർ ജില്ലാ ബഹാവൽപൂരിന്റേതാണ്. ചൗധരി നസീർ അഹമ്മദ് സാഹിബ് ചൗധരി നൂർ മുഹമ്മദ് സാഹിബിന്റെ മകനാണ്. അദ്ദേഹം ഹോഷിയാർപൂർ നിവാസിയായിരുന്നു. 1935 ജനിച്ചു. ആഗസ്റ്റ് 28 അദ്ദേഹം വഫാത്തായി. BSc സിവിൽ എഞ്ചിനീയറിംഗിന് ശേഷം നദീജല വിഭാഗത്തിൽ ജോലി ചെയ്തു. അവിടെ നിന്ന് റിട്ടയർ ആവുകയും ചെയ്തു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ 65 മുതൽ 67 വരെ കായിദ് ഖുദാമുൽ അഹമ്മദിയ ജില്ലാ റഹീം ജർഖാൻ ആയും പിന്നീട് 75 മുതൽ 80 വരെയും 83 മുതൽ 2004 വരെയും ജമാഅത്ത് അഹമ്മദിയ ബഹാൽപൂർ ജില്ലയുടെ സദറായും അമീറായും സേവനത്തിനുള്ള തൗഫീഖ് ലഭിച്ചു. 2004 റബോയിലെത്തി. 74 എതിർപ്പ് സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഡയറിയുടെ ഒരു പേജിൽ എഴുതുന്നു, 74 മുഴുവൻ പാകിസ്ഥാനിലും ജമാഅത്തിനെതിരെ കഠിനമായ എതിർപ്പ് ആരംഭിച്ചു. ആ ദിവസങ്ങളിൽ ബഹാവൽപൂരിൽ ഞാൻ ചെറിയ സഹോദരൻ ബഷീർ സാഹിബിന്റെ പെട്രോൾ പമ്പ് നോക്കി നടത്തുകയായിരുന്നു. ബഷീർ സാഹിബ് രോഗിയായിരുന്നു. 74 കലാപ കാരണത്താൽ മൗലവിമാർ അവിടെ ഉപരോധം നടത്തി. ആരെയും പമ്പിലേക്ക് വരാൻ അനുവദിച്ചിരുന്നില്ല. കഫൻ ധരിച്ച യുവാക്കളെ നിരനിരയായി നിർത്തിയിരുന്നു പമ്പിലേക്കുള്ള വഴിയിൽ. അവിടെ ഒരു അഹമ്മദി യുവാവ് പെട്രോൾ അടിക്കുവാനായി എത്തി. അവന്റെ ബൈക്ക് കൊണ്ടാണ് വന്നത്. അത് അഗ്നിക്കിരയാക്കി വളരെ മർദ്ദിക്കുകയും ചെയ്തു. ഓയിൽ ഒഴിക്കുകയും അസഭ്യം പറയുകയും മർദ്ദിക്കുകയും ചെയ്തു. എന്തായാലും അത്തരത്തിലും അദ്ദേഹത്തിന് ബുദ്ധിമുട്ട് സഹിക്കുന്നതിനുള്ള തൗഫീഖ് നൽകുകയുണ്ടായി അല്ലാഹു. അദ്ദേഹത്തിന്റെ ഭാര്യ എഴുതുന്നു, അവസാന സമയം വരെ ജമാഅത്തിന്റെ സേവനം അനുഷ്ഠിച്ചുകൊണ്ടേയിരുന്നു. കഠിന രോഗിയായിട്ട് പോലും അദ്ദേഹം, കാരണം അവസാനം അദ്ദേഹത്തെ കദായിൽ നിയമിച്ചിരുന്നു. അവസാന തീരുമാനം എഴുതി കവറിലിട്ട് എനിക്ക് നൽകിക്കൊണ്ട് പറഞ്ഞു, ആരും ഇത് വായിക്കരുത്, കദായിയുടെ ഓഫീസിൽ എത്തിക്കുകയും ചെയ്യുക. അവസാന രോഗം വരെ പ്രയാസമേറിയതായിരുന്നു. അവസാന രോഗം വളരെ പ്രയാസമേറിയതായിരുന്നു. സംസാരിക്കാൻ പോലും ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, വളരെ രോഗിയാണ്, ഹദ്രത്ത് സാഹിബിന് എഴുതുക, രോഗത്താൽ എനിക്ക് ജോലി ചെയ്യാൻ കഴിയുന്നില്ല എന്ന്. അദ്ദേഹം പറഞ്ഞു, എന്നെ നിയമിച്ചിരിക്കുകയാണ്, ജീവനുള്ള കാലത്തോളം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ധാരാളം നന്മകളുടെ ഉടമസ്ഥനുമായിരുന്നു. അല്ലാഹു അദ്ദേഹത്തിന്റെ പദവികൾ ഉയർത്തുമാറാകട്ടെ, അദ്ദേഹത്തിന്റെ സന്തതികൾക്കും നന്മയിൽ പുരോഗതി നൽകട്ടെ. അവസാന ജനാസ ഞാൻ നമസ്കരിക്കുന്നത് ബഹുമാന്യ ഫറാസ് മുഹമ്മദ് സാഹിബ് സിറിയയുടേതാണ്. ദമിഷ്കിന്റെ പ്രാന്തപ്രദേശത്താണ് അദ്ദേഹം ഷഹീദായത്. ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കലാപത്തിന്റെ ഫലമായിട്ടാണ് ഷഹീദായത്. അദ്ദേഹത്തിന്റെ മൃതശരീരത്തെ കുറിച്ച് ആദ്യം അറിവൊന്നും ലഭിച്ചിരുന്നില്ല. 30 ആഗസ്റ്റിന് അദ്ദേഹത്തിന്റെ മൃതശരീരം ലഭിച്ചു. മറവടക്കാൻ ശ്രമിച്ചപ്പോൾ പാറകൾ നിറഞ്ഞ ഭൂമിയായതിനാൽ മറവടക്കാൻ കഴിഞ്ഞില്ല, ഖബർ കുഴിക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് അടുത്ത ദിവസം അവിടെയുള്ളവർ കലഹങ്ങളിൽ മരിച്ച മറ്റുള്ളവരെ മറവടക്കിയപ്പോൾ അദ്ദേഹത്തെയും മറവടക്കി. 8 മാസം മുമ്പായിരുന്നു അദ്ദേഹം ബൈഅത്ത് ചെയ്തത്. 35 വയസ്സായിരുന്നു, കൂലിപ്പണിക്കാരനായിരുന്നു. 8 മാസം വരെ ആത്മാർത്ഥമായി ബൈഅത്തിന്റെ ബന്ധത്തെയും അഹമ്മദിയത്തിന്റെ ബന്ധത്തെയും നിറവേറ്റി. അള്ളാഹു അദ്ദേഹത്തിന്റെ പദവികൾ ഉയർത്തിക്കൊണ്ട് മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. ജുമാ നമസ്കാരത്തിന് ശേഷം ഇവരുടെ എല്ലാവരുടെയും ജനാസ ഗായിബ് നമസ്കാരം ഉണ്ടായിരിക്കുന്നതാണ്.
الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل واللسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.